സരദൂസ്ത്രി 30 വയസ്സായപ്പോൾ അയാൾ വീടും അതിന്റെ ആരുണവർണ്ണവും വിടിഞ്ഞു മലകയറി. അവിടെ തന്റെ ആത്മാവും ഏകാന്തതയും മാത്രം കൂട്ടായി 10 വർഷം ആസ്വദിച്ച് ജീവിച്ചു. പക്ഷേ അവസാനം മനം മാറി. ഒരു ദിനം സൂര്യനൊപ്പം ഉണർന്നെണീറ്റ് സൂര്യനു നേരെ നിന്ന് അതിനോട് ഇപ്രകാരം പറഞ്ഞു: മഹാതാരമേ, നിനക്ക് പ്രകാശിപ്പിക്കാൻ ഒന്നുമില്ലായെങ്കിൽ നിന്റെ ആഹ്ലാദമെന്ത്? 10 വർഷമായി നീ എൻ്റെ ഗഹ്വരത്തിലേക്ക് കയറി വരുന്നു. എനിക്ക് എൻ്റെ പരുന്തിനും എൻ്റെ നാഗത്തിനും വേണ്ടിയായിരുന്നില്ല നിന്റെ വരവെങ്കിൽ. നിന്റെ പ്രഭാവർഷവും യാത്രയും എന്നെ എന്നോ മടുപ്പിച്ചേനെ. എല്ലാ പ്രഭാതത്തിലും ഞങ്ങൾ നിന്നെ കാത്തുനിന്നു. നിന്നിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നതിനെ സ്വീകരിച്ചു. അതിനായി നിന്നെ അനുഗ്രഹിച്ചു. കണ്ടാലും ഞാൻ എൻ്റെ ജ്ഞാനത്താൽ മടുത്തു. ആവശ്യത്തിലേറെ തേൻ ശേഖരിച്ച തേനീച്ചയെപ്പോലെ ഇത് സ്വീകരിക്കാൻ എൻ്റെ നേരെ നീട്ടിയ കൈകളെ ഞാനിന്ന് തേടുന്നു. ജ്ഞാനികൾ സ്വന്തം പൊള്ളത്തരത്തിലും ദരിദ്രൻ സമ്പന്നതയിലും ആഹ്ലാദം കണ്ടെത്തുന്നതുവരെ ഞാനിത് വിതരണം ചെയ്യും. സായന്തനങ്ങളിൽ നീ കടലിൻ്റെ പിറകിൽ മറഞ്ഞ് അധോലോകങ്ങൾക്ക് വെളിച്ചം നൽകുന്നതുപോലെ അല്ലയോ മഹാപ്രകാശമേ, ഞാനിതാ എൻ്റെ അധോയാനം തുടങ്ങുകയായി. നിന്നെപ്പോലെ ഇതാ ഞാനും അധോ തലങ്ങളിലേക്ക് ഇറങ്ങുന്നു. മനുഷ്യനിലേക്ക് ഞാനിതാ ഇറങ്ങുന്നു. മഹാനന്ദത്തിനും മീതെ കാലുഷ്യമില്ലാതെ നോക്കാൻ കഴിയുന്ന അടയാത്ത നയനമേ, അനുഗ്രഹിക്കൂ എന്നെ. തുളുമ്പാൻ ആഗ്രഹിക്കുന്ന ഈ പാനപാത്രത്തെ അനുഗ്രഹിക്കൂ. അങ്ങനെ നിന്റെ ആനന്ദം അതിൽ നിന്നൊഴുകുന്ന ജലത്തെ സ്വർണ്ണ നിറമാക്കട്ടെ. നോക്കിയാലും ഈ പാനപാത്രത്തിൽ ഇനിയും കാലിയാവണം. സരദുസ്ത്രയ്ക്ക് വീണ്ടും മനുഷ്യനാവണം. അങ്ങനെ സരദുസ്ത്ര താഴോട്ടിറങ്ങാൻ തുടങ്ങി. സരദുസ്ത്ര ഏകനായി താഴോട്ടിറങ്ങി, ആരെയും കാണാതെ. എന്നാൽ കാട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് തൻ്റെ വിശുദ്ധാശ്രമത്തിൽ നിന്ന് കിഴങ്ങുകൾ ശേഖരിക്കാൻ വന്ന ഒരു വൃദ്ധൻ അയാളുടെ മുമ്പിൽ നിന്നു. എന്നിട്ട് അയാൾ സരദുസ്ത്രയോട് ഇപ്രകാരം പറഞ്ഞു: അന്യനല്ല എനിക്ക് ഈ അവധൂതൻ. വളരെ വർഷം മുൻപ് അവൻ ഇതുവഴി കടന്നുപോയി. അവൻ സരദുസ്ത്രയെന്ന് വിളിക്കപ്പെട്ടു. പക്ഷേ അവൻ ഇന്ന് വ്യത്യസ്തനാണ്. അന്ന് നീ മലമുകളിലേക്ക് നിന്റെ ചാമ്പൽ കൊണ്ടുപോയി. ഇന്ന് നിന്റെ അഗ്നി നീ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം പുരയ്ക്ക് തീവച്ചതിന് ശിക്ഷിക്കപ്പെടാൻ നിനക്ക് ഭയമില്ലേ? അതെ, തിരിച്ചറിയുന്നു ഞാൻ സരദുസ്ത്രയെ. അവൻ്റെ കണ്ണുകൾ ശുദ്ധം, അവൻ്റെ ചുണ്ടിൽ വെറുപ്പില്ല. അവൻ്റെ നട ഒരു നട്ടുവൻ്റെ മാതിരിയോ? സരദുസ്ത്ര മാറിയിരിക്കുന്നു. അവനൊരു ശിശുവായിരിക്കുന്നു. അവന് ജ്ഞാനപ്രകാശം കിട്ടിയിരിക്കുന്നു. നിദ്രാധീനരുടെ ഇടയിൽ നീ എന്തിനു വന്നു? കടലിലെന്ന പോലെ നീ നിന്റെ ഏകാന്തതയിൽ വസിച്ചു. ആ കടൽ നിന്നെ ഒഴുക്കിക്കൊണ്ടുപോയി. ആഹാ, നീ നിന്റെ ശരീരത്തെ ഇനിയും വലിച്ചിഴിക്കുന്നു. സരദുസ്ത്ര പറഞ്ഞു: ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നു. എന്തിന്? വിശുദ്ധൻ ചോദിച്ചു. ഞാൻ കാട്ടിലോ മരുഭൂമിയിലോ ചെന്നുവോ? എന്തുകൊണ്ട്? ഞാനും മനുഷ്യനെ സ്നേഹിച്ചു. ഇന്ന് ഞാൻ ദൈവത്തെ പ്രേമിക്കുന്നു, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. മനുഷ്യനെ ഞാൻ അപൂർണനായി കാണുന്നു. ഇന്ന് മനുഷ്യസ്നേഹം എനിക്ക് മരണമാണ്. സരദുസ്ത്ര പറഞ്ഞു: ഞാൻ സ്നേഹത്തെപ്പറ്റി പറഞ്ഞുവോ? ഞാൻ മനുഷ്യർക്ക് ഒരു പാരിതോഷികം കൊണ്ടുവന്നിരിക്കുന്നു. അവർക്ക് ഒന്നും നൽകരുത്, വിശുദ്ധൻ പറഞ്ഞു. പകരം അവരുടെ ഭാരങ്ങളിൽ പങ്കാളിയാകൂ. എന്നിട്ട് അത് ചുമക്കാൻ അവരെ സഹായിക്കൂ. അവർക്കതാണ് വേണ്ടത്. ഇനി അവർക്കെന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ ഭിക്ഷ നൽകൂ. അതിനുവേണ്ടി യാചിക്കാൻ അവരെ പഠിപ്പിക്കൂ. ഇല്ല, സരദുസ്ത്ര പറഞ്ഞു, ഞാൻ ഭിക്ഷ നൽകാറില്ല. അത്രയും ദരിദ്രനല്ല ഞാൻ. വിശുദ്ധൻ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു: എന്നാൽ നിന്റെ സമ്പത്ത് അവർ സ്വീകരിക്കുമോ എന്ന് പരീക്ഷിക്കൂ. സിദ്ധന്മാരെ അവർക്ക് സംശയമാണ്. തെരുവുനീളെ നമ്മുടെ കാലൊച്ചകൾ ഏകാന്തങ്ങളാണ്. രാത്രിയിൽ ഉറക്കപ്പായിൽ അവർ ഈ കാലൊച്ചകൾ കേൾക്കുന്നു. സ്വയം ചോദിക്കുന്നു: എങ്ങോട്ടാണ് ഈ കള്ളൻ പോകുന്നത്? മനുഷ്യൻ്റെ അരികിലേക്ക് പോകരുത്. ഈ കാട്ടിൽ വസിക്കൂ. മൃഗങ്ങളുടെ ഇടയിലേക്ക് പോലും പോകാം. എന്തുകൊണ്ട് നീ എന്നെപ്പോലെ ജീവിക്കുന്നില്ല? കരടികളുടെ ഇടയിൽ കരടി, പക്ഷികളുടെ ഇടയിൽ പക്ഷി. ആകട്ടെ, വിശുദ്ധൻ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? സരദുസ്ത്ര ചോദിച്ചു. വിശുദ്ധൻ പറഞ്ഞു: ഞാൻ ഗീതങ്ങൾ നിർമ്മിക്കുന്നു, പാടുന്നു. ഗീതം രചിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നു, കരയുന്നു, മുരളുന്നു. അങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാടിയും കരഞ്ഞും ചിരിച്ചും മുരണ്ടും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നീ ഞങ്ങൾക്ക് കൊണ്ടുവന്ന പാരിതോഷികമെന്ത്? ഈ വാക്കുകൾ കേട്ടപ്പോൾ സരദുസ്ത്ര സിദ്ധനോട് യാത്ര പറഞ്ഞു: താങ്കൾക്ക് ഞാൻ എന്തു നൽകാൻ? എന്നെ പെട്ടെന്ന് പോകാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ എനിക്ക് താങ്കൾ എന്തെങ്കിലും നൽകേണ്ടി വരും. അങ്ങനെ അവർ പിരിഞ്ഞു. അവർ കുട്ടികളെപ്പോലെ ചിരിച്ചു. സരദുസ്ത്ര ഏകനായപ്പോൾ തൻ്റെ ഹൃദയത്തോട് പറഞ്ഞു: ഇത് സാധ്യമോ? കാട്ടിൽ വസിക്കുന്ന ഈ വൃദ്ധസിദ്ധൻ ഇതൊന്നും കേട്ടിട്ടില്ലേ? അതായത് ദൈവം മരിച്ചു എന്ന്.